Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Kratam Gurvita. Kratuh Nishchayo. Adhyavasaya evameva na anyatha iti avichalah pratih tam kratum karvita upasita itanena vidyena sambandhah. Kratu ennu parayunnathinte artham nischayam, nerathe parayunnallo drudhamaya bodham, adana nischayam ennu parayunnu maaripovunnathalla. കർതൃ നിശ്ചയവും അധ്യവസായം അതൊന്നുകൂടെ ഉറപ്പിക്കുന്നു. അധ്യവസായം എന്ന് വെച്ചാൽ ദൃഢമായ ബോധം, അത് സമ്പാദിക്കണം. ആ ഏകത്വ ബോധം, ദൃഢമായ ബോധത്തെ സമ്പാദിക്കണം. ഏവമേവ ന അന്യഥ, അങ്ങനെ സർവം ഖണ്ഡിതം ബ്രഹ്മ, ഇത് തന്നെയാണ് പരമാർത്ഥം, ഇത് തന്നെയാണ് സത്യം. യുക്തിക്കും അനുഭവത്തിനും മറ്റ് പ്രമാണങ്ങൾക്കും എല്ലാം നിരക്കുന്ന സത്യം ഇതാണ്. ഇതാണോ സർവം ഖണ്ഡിതം ബ്രഹ്മ വാസുദേവ സർവമിതി നന്യഥ, മറ്റൊരു പ്രകാരത്തിനുമല്ല. ആ ബോധം കൊണ്ട് ഭേദത്തെ നിഷേധിക്കുന്നു, നാനാത്വത്തെ നിഷേധിക്കുന്നു. ആ ബോധത്തിൽ നിന്ന് ഇളക്കാതെ അഭിചലഹ, അതിൽ നിളകാതെ അഭിചല പ്രത്യേക പ്രത്യയം ബോധം, അതിന് ഇളക്കം സംഭവിക്കാതെ അതിനെ ദൃഢമാക്കി തം കർത്തും കർവീത ഉപാസീത ജനന വിവിധേന സംബന്ധം. ആ ദൃഢമായ നിശ്ചയത്തോടുകൂടി ധ്യാനിക്കുക, നൈശന ധ്യാനിക്കുക. സർവവും അത് തന്നെയാണ് എന്ന തത്വത്തെ ഉറപ്പിച്ചിട്ട് ഉപാസന ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് സർവം ഖണ്ഡിതം ബ്രഹ്മ എന്ന് ഈ ഉപാസനാ പ്രകടനത്തിൽ പറഞ്ഞത്. ശുദ്ധമായ തത്വചിന്തയുടെ പ്രകടനമല്ല ഇത്, ഉപാസനയുടെ പ്രകടനമാണ്. അവിടെ ഈ തത്വത്തെ പറഞ്ഞിരിക്കുകയാണ്, തത്വചിന്തയെ പറയുകയാണ്. ഇതിന് ഉപാസന തത്വചിന്തയോടുകൂടിയേ സാധ്യമാകൂ. തത്വബോധമില്ലാതെ ഉപാസിച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല. അല്ലാതെയുള്ള ധ്യാനമെല്ലാം നിഷ്ഫലമാണ്. മനസ്സിന് ശാന്തി ഉണ്ടാകും, അതാണ് നിഷ്ഫലം എന്ന് പറയുന്നത്. രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കാൻ അത് സഹായിക്കത്തില്ല. മനസ്സ് അസ്വസ്ഥമാകും, അതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. ധ്യാനിക്കുന്നവന് ആ ധ്യാനിക്കുന്ന സമയത്ത് സ്വസ്ഥത വരും, അത് കഴിയുമ്പോൾ അസ്വസ്ഥനും. അതുകൊണ്ടാണ് ആൾക്കാർ ഓരോരോ ധ്യാന മാർഗങ്ങളും സമൂഹത്തെ നമ്മൾ നോക്കിയിട്ടാണ്. അവർ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകും, അവിടെ കുറച്ച് ശീലിക്കും, പിന്നെ അത് വിട്ട് വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോകും. ഇവിടെ ഈ ഗുരു പഠിപ്പിക്കുന്നതാണ് ശരി, അത് കഴിഞ്ഞുകൊണ്ട് വേറൊരിടത്ത് പോകും, വേറൊരിടത്ത് പോകും. ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? കാരണം സ്വസ്ഥത കിട്ടുന്നില്ല, ഉപാസനകളൊക്കെ ശീലിക്കുന്നില്ല. ചെയ്യുന്ന സമയത്ത് സ്വസ്ഥതയുണ്ട്, പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും അസ്വസ്ഥയാകും. ധ്യാനത്തിലൂടെ സ്വസ്ഥത വരണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ സ്വസ്ഥതയുള്ളവന് ധ്യാനം സാധ്യമാകുന്നു. അതാണ് പരമാർത്ഥം. ഇപ്പൊ ധ്യാനത്തിലൂടെ എങ്ങനെ സ്വസ്ഥത ഉണ്ടാവും? നമ്മൾ പറയും ധ്യാനിച്ചു കഴിഞ്ഞാൽ മതി, എല്ലാം കിട്ടും. ഇതൊരാർക്കെന്ത് കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ല, ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? സ്വസ്ഥതയില്ല, സ്വസ്ഥയില്ലാത്തവന് ധ്യാനിക്കാൻ പറ്റത്തില്ല. അവനെങ്ങനെ ഇത് പൊരുത്തപ്പെടുത്തും? അത് പറഞ്ഞു തത്വബോധത്തെ അവിടെ കൊണ്ടുവരിക. എന്താണ് പരമാർത്ഥ തത്വം എന്നുള്ളത് ആദ്യം ബോധിക്കുക. ആ ബോധത്തിൽ നിന്നുകൊണ്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ സ്വസ്ഥത കൊടുക്കുന്നത് ധ്യാനമല്ല, ആ ബോധമാണ്. അതാണ് സ്വസ്ഥത കൊടുക്കുന്നത്. എന്തുകൊണ്ട്? ഭേദത്തെ നിഷേധിക്കുന്ന ആ ബോധം. അതുണ്ട്. കാരണം ധ്യാനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ അഭ്യാസം. ഒരഭ്യാസത്തിനും മനസ്സിന് സ്വസ്ഥ കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റും, അത് താത്കാലികമായി. അന്ന് സ്വസ്ഥതയല്ല, സ്പ്രിങ്ങിനെ അമർത്തി വയ്ക്കും പോലെയും മനസ്സിന് ഏതെങ്കിലും അഭ്യാസത്തിലൂടെ പിടിച്ചു കിട്ടിയല്ല. സ്വസ്ഥത എന്ന് പറയുന്ന വിവേകം കൊണ്ടേ ഉണ്ടാവും. വിവേകമില്ലാത്തവന് സ്വസ്ഥതയില്ല. എന്തുകൊണ്ട്? ആ വിവേകത്തിലെ മനസ്സിൽ നിശ്ചിന്തത വരും. ആ മനസ്സിൻ്റെ നിശ്ചിന്തതയാണ് സ്വസ്ഥത. അതുകൊണ്ട് എന്തെങ്കിലും അഭ്യാസങ്ങളിലൂടെ ഒരുപക്ഷെ വളരെ വിക്ഷിപ്തമായ ബഹിർമുഖമായ മനസ്സിനെ എന്തെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ നമുക്ക് കുറച്ച് സമയം ശാന്തമാക്കി വയ്ക്കാൻ പറ്റും. ധ്യാനമൊക്കെ സഹായിക്കുന്ന ആ രീതിയിലാണ്. സാധാരണ ലൗകിക വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യർ ഒരല്പസമയം മനസ്സിന് ഒരു അനുകൂല ഭാവത്ത് വെച്ച് ആ സമയത്തേക്ക് ഒരു സ്വസ്ഥത കിട്ടും. അതെന്തോ മഹാകാര്യമാണെന്ന് അവൻ ധരിക്കും. വിവേകമില്ലാത്തതുകൊണ്ട് സ്വസ്ഥത അങ്ങനെയല്ല, അത് വിവേകം കൊണ്ടുണ്ടാവേണ്ടതാണ്. അതുകൊണ്ടാണ് ഉണ്ടാവേണ്ടത്. വിവേകം എന്ന് പറയുന്നത് എന്തെങ്കിലും അഭ്യാസമുണ്ട് മനസ്സിൻ്റെ. പ്രകാശം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അഭ്യാസമുണ്ട്. അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. പ്രകാശത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും? അതാണ് സ്വസ്ഥത കൊടുക്കുന്നത്. പ്രകാശമല്ലാതെ നമ്മൾ ഇരുട്ടിനെ മാറ്റാൻ ശ്രമിക്കുന്നതാണ്. എങ്ങനെ ശ്രമിക്കും? ഇരുട്ടിന് പാത്രത്തിൽ കോരിയെടുത്ത് പുറത്ത് കളയാൻ കഴിയും. അതാണ് മനസ്സിൻ്റെ ബാക്കിയുള്ള അഭ്യാസങ്ങളെല്ലാം അതുപോലെയാണ്. വിവേകം കൂടാതെ ഇരുട്ടിനെ മാറ്റാൻ ഉള്ള ഏറ്റവും നല്ല അവിടെ പ്രകാശം വരിക. ഉള്ളിൽ പ്രകാശം വരിക, ഉള്ളിൽ വിവേകം വരിക. ബാക്കിയുള്ളതെല്ലാം യത്നം, ശ്രമം. ശ്രമം ചിലർക്ക് സ്വസ്ഥത കൊടുക്കും, ചിലർക്ക് അസ്വസ്ഥത കൊടുക്കും. അല്ലേ? അധ്വാനിക്കുന്നത് ചിലർക്ക് സുഖമാണ്, ചിലർക്ക് അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ കാണാറുണ്ട് കായികമായ അധ്വാനം. ചിലർക്ക് എത്രമാത്രം അധ്വാനിക്കാമോ പണിയെടുക്കാമോ അത്രയും സ്വസ്ഥത, അല്ലെങ്കിൽ അസ്വസ്ഥനാവും. ഇതുവരെ ഇന്നൊന്നും ചെയ്തില്ല, സ്വസ്ഥതയില്ല. പ്രകൃതിയാണത്, പ്രകൃതി അനുസരിച്ച് വരുന്നതാണ്. മനസ്സിൻ്റെ അഭ്യാസങ്ങളും അതുപോലെ. ചിലർക്ക് മനസ്സുകൊണ്ട് എന്തെങ്കിലും അഭ്യസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വസ്ഥത കിട്ടും, ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അസ്വസ്ഥത. അത് ചിലർക്ക് അത് അനുകൂലമാണ്. ഒന്ന് സ്ഥായി സ്ഥായി പ്രകാശം കൊണ്ട് തന്നെ പറഞ്ഞു, ഉള്ള പ്രകാശം കൊണ്ടേ മാറൂ, അതുപോലെ വിവേകം കൊണ്ടേ മാറും, തത്വബോധം കൊണ്ടേ മാറും. ആ തത്വബോധം എങ്ങനെ ഉണ്ടാവും? നീ ധ്യാനിച്ച തത്വബോധം ഉണ്ടാവുമോ? ഒരു സംശയവും വേണ്ട, ഉണ്ടാകത്തില്ല. തത്വബോധം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? അത് മനസ്സിന്റെ സർക്കസിന്റെ ഫലമല്ല. അതുകൊണ്ട് അതുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് എന്താണോ, തത്വത്തെ ബോധിപ്പിക്കും. തത്വത്തെ ബോധിക്കുന്നതാണ് തത്വബോധം. സർവം ഖല്യതം ബ്രഹ്മ ശ്രുതി ആ തത്വത്തെ ബോധിപ്പിക്കുന്നു. ആ തത്വബോധം എങ്ങനെ ഉണ്ടാകുന്നു? ശ്രവണ മനനങ്ങളിലൂടെ ഉണ്ടാവും, എന്താ മനസ്സിന്റെ അഭ്യാസത്തിലൂടെ ഉണ്ടാകത്തില്ല. ആ ശ്രവണ മനനങ്ങളിലൂടെ ഇതുണ്ടാകുന്നു, ആ തത്വബോധം ഉണ്ടാകുന്നു. ആ തത്വബോധത്തിലൂടെ എന്താണോ ഉപാസീത, അതാണ് പറയുന്നത്, ഉപാസിക്കുക, അതിൻ്റെ ദൃഢതയിൽ ഉപാസിക്കുക. തത്വബോധം കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഉപാസനം? ചോദ്യങ്ങൾക്ക് അവസാനമുണ്ട്. പാഴ് മനസ്സാണ്, അതിലിങ്ങനെ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞല്ലോ, തത്വബോധം പക്ഷികാരൻ പറഞ്ഞിട്ടുണ്ട്. എന്താണോ തത്വബോധം സംശയച്ഛേദിയായിരിക്കും, സംശയത്തെ ഇല്ലാതാക്കുന്നതായിരിക്കും, അജ്ഞാന വിപര്യങ്ങളും മാറ്റുന്നതായിരിക്കും, അതുവരെ അതിന് സഹായകമായി വരും ഉപാസനയും മറ്റും. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമായി വരുന്നത്. ദൃഢത അതാണ് ഇല്ലാതാക്കുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ ഇരുട്ടും കാണാറുണ്ടല്ലോ, അതിനാണ് നമ്മൾ നിഴലെന്ന് പറയുന്നത്. അതുകൊണ്ടെങ്കിൽ ശരിയായ പ്രകാശം വേണം. അതുപോലെ ശരിയായ തത്വബോധത്തിൽ മാത്രമേ അജ്ഞാന സംശയ വിവരങ്ങൾ മാറുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? അതിനുള്ള യോഗ്യതയില്ല. അപ്പം ആ യോഗ്യത സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധ്യാനം. മറിച്ച് അല്ല. അതുകൊണ്ടിവിടെ തത്വത്തെ ബോധിപ്പിക്കുന്നു, തത്വബോധത്തോടുകൂടി ഉപാസനയെ പറയുന്നു. പ്രഥമ കുറിപ്പിക്കുക, ആ നിശ്ചയത്തോടുകൂടി ആദ്യം ആ നിശ്ചയത്തെ ഉണ്ടാക്കിയെടുക്കുക, ആദ്യം ആ ബോധത്തെ ഉണ്ടാക്കിയെടുക്കുക, ബോധത്തിൽ പിന്നീട് ചെയ്യുക. അപ്പോൾ അത് സഹായിക്കും. ധ്യാനം സഹായിക്കില്ല എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ബോധത്തോട് കൂടാതെ സഹായിക്കുന്നു, ബോധമുണ്ടെങ്കിലും സഹായിക്കും. അതാണ് പിന്നീട് ഉപാസിക്കാൻ പറയുന്നത്. കിം പുനഃ കർത്തു കർമ്മേന കർത്തവ്യം പ്രയോജനം, കഥമാക്കൃതു കർത്തവ്യ കർത്തുകർണം ചാഭിപ്രേത അർത്ഥസിദ്ധി സാധനം കഥം ഇത്യസ്യ അർത്ഥസ്യ പ്രതിപാദനാർത്ഥം അധ ഇത്യാദി ഗ്രന്ഥ. അടുത്തു എന്തിനങ്ങനെ ഒരു നിശ്ചയം വേണം? എങ്ങനെയാണ് നിശ്ചയം ഉണ്ടാക്കേണ്ടത്? എങ്ങനെയാത് ഇനി പറയാൻ പോകുന്ന കാര്യത്തിന് ഉപകരിക്കും? ആ മൂന്ന് ചോദ്യങ്ങളാണ്. കിം പുന കർത്തുകർണേന കർത്തവ്യം പ്രയോജനം, കഥം വാ കൃതു കർത്തവ്യ കൃതുകരണം ച അഭിപ്രേതാർത്ഥ സിദ്ധി സാധനം കഥം ഇത്യസ്യ അർത്ഥസ്യ പ്രതിപാദനാർത്ഥം അധ ഇത്യാദി ഗ്രന്ഥ എന്ന് പറയുന്ന ഭാഗം മന്ത്രത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അധ ഖലു കർതുമയ പുരുഷോ യഥാകൃതിരസ്മിന്നോകയ പുരുഷോ ഭൂതി തഥാ ഇത പ്രേത്യ ഭവതി. അധ ഖലു ഇത് ഹേത്വർത്ഥ കാരണം പറയുകയാണ്. യസ്മാത് കർതുമഹ കൃതുപ്രായോ അധ്യവസായാത്മക പുരുഷോ ജീവ. ഈ പുരുഷൻ കർതുമയനാണോ നിശ്ചയാത്മകനാണോ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണോ യഥാക്രതു യാദൃശ ക്രതുരസ്യ സ്വയം യഥാക്രതുർ യഥാ അധ്യവസായോ യാതൃ നിശ്ചയോ അസ്മിൻ ലോകേ ജീവൻ നിഹ പുരുഷോ ഭവതി തഥാ ഇതോ അസ്മാ ദേഹാത് പ്രേത്യ മൃത്വാ ഭവതി. യഥാക്രതുർ യാദൃശ ക്രതുരസ്യ സ്വയം യഥാക്രതുർ യഥാധ്യവസായം. ക്രതു എന്ന് പറയുമ്പോൾ നിശ്ചയം, ദൃഢമായ സങ്കല്പങ്ങൾ, അതിന് തിരഞ്ഞെടുക്കണം. യാതൃ നിശ്ചയവാസം നോക്കേ ജീവൻ നിഹ പുരുഷോ ഭവതി. ഇവിടെ ഈ ലോകത്ത് എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ ജീവൻ ഏത് തരത്തിലുള്ള നിശ്ചയത്തോടുകൂടി ഉണ്ടാവും? ദൃഢമായ സങ്കല്പങ്ങളെ മനസ്സിലൂടെ പ്രതീക്ഷണം അനേക സങ്കല്പങ്ങൾ കടന്നു പോകുന്നുണ്ട്. പരസ്പര ബന്ധമില്ലാത്ത ഈ ജീവനോട് തന്നെ ബന്ധമില്ലാത്തതുമായ സങ്കല്പങ്ങളുണ്ട്. അതിനൊന്നും കാര്യമില്ല, അതിങ്ങനെ വന്നു പോകും. അത് ജീവന്റെ ഒരു നിലനിൽപ്പിന് ആവശ്യമായി വരുന്ന മനസ്സിന്റെ പ്രവർത്തനങ്ങളായി മാത്രമേ അതിനെ ഗണിക്കാൻ പറ്റൂ. മറിച്ച് എന്താണോ അധ്യവസായം നിശ്ചയമായ സങ്കല്പങ്ങൾ വരുന്നുണ്ട്, അതാണ് ഉപാസനയെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഉപാസന. യാതൃ നിശ്ചയ അസ്മിൻ ലോകേ ജീവൻ നിഹ പുരുഷോ ഭൂതി തഥാ അസ്മാൻ ദേഹാത് പ്രേത്യ മൃത്വാ ഭൂതി. ഈ ശരീരം വിട്ടുകഴിഞ്ഞാലും അതിനനുസരിച്ച് ആ സങ്കല്പത്തിനനുസരിച്ചായിരിക്കും പിന്നീട് ജീവന്റെ ഗതി. ദൃഢമായ സങ്കല്പത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നു, ആ ദൃഢമായ സങ്കല്പത്തിൽ നിന്നാണ് ഉപാസന. ഉപാസനയും ദൃഢമായ സങ്കല്പമാണ്. അതനുസരിച്ച് ജീവനടുത്ത് ഗതിയുണ്ടാകുന്നു. കൃത്വനുരൂപ ഫലാത്മകോ ഭവതി. പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. കർമ്മത്തിനനുസരിച്ചുള്ള ഫലം അത് തന്നെ പറയുന്നു. കർമ്മത്തിനനുസരിച്ചുള്ള ഫലം എന്ന് പറയുമ്പോൾ പ്രതിക്ഷണം കർമ്മങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജീവൻ. ഈ കർമ്മത്തിനനുസരിച്ചെല്ലാം ഫലമുണ്ടാകുന്നില്ല. അത് ഏത് കർമ്മമാണോ ദൃഢമായ നിശ്ചയത്തിൽ നിന്നുണ്ടാകുന്നത് ആ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം. അതുകൊണ്ടല്ലേ നിസ്സംഗമായി കർമ്മം ചെയ്യുന്നതിനാൽ ഫലമുണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ആ ജീവനെ ബന്ധിക്കുന്ന നിശ്ചയം അത് ചിലപ്പോൾ ഗുണമായി വരാം, ദോഷമായി വരാം. ജീവന് ഊർധ്വഗതി ഉണ്ടാക്കാം ഗുണമാണ്, അധോഗതി ഉണ്ടാക്കാം നാശമാണ്. എന്തായാലും ആ ദൃഢസങ്കല്പത്തോടുകൂടിയ കർമ്മങ്ങൾ അതാണ്. അതാണ് കർമ്മഫലങ്ങളെ കുറിച്ച് അവരവിടെ ചോദിച്ചിരിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു ചോദ്യം വന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിന്റെ വിശദ കർമ്മഫലം എങ്ങനെ വരുന്നു എന്നോ ആ ചോദിച്ചിരിക്കുന്നതിന്റെ താല്പര്യം. ദൃഢമായ സങ്കല്പങ്ങൾക്കനുസരിച്ച് കർമ്മഫലം വരുന്നു. സങ്കല്പം ദൃഢമല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഫലത്തെയൊന്നും ഉണ്ടാക്കുന്നില്ല. വെറുതെ ഒരാള് ഇരുന്ന് വെറുതെ പറയുകയാണ്, എന്താണ് ഞാൻ അടുത്ത ജന്മത്തിൽ ഒരു മൃഗമാകട്ടെ, അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും ആകും? ഇല്ല. പശുവാകട്ടെ പക്ഷിയാകട്ടെ അങ്ങനെയൊന്നും പറഞ്ഞാൽ ആകത്തില്ല. സങ്കല്പം അനുസരിച്ച് വരുമെന്ന് ദൃഢമാകണം. ജീവന്റെ ഗതിയെ നിയന്ത്രിക്കുന്നതിനുള്ള സ്വാധീനം അതിനുണ്ടാകണം. എന്നാൽ അതനുസരിച്ച് വരും. അതാണ് ഉപാസനയുടെയും മറ്റും പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഉപാസകന് ഈ ശരീരനാശത്തിന് ശേഷം ഹിരണ്യഗർഭ പദവി വരെയുള്ള സ്ഥാനങ്ങളെ കിട്ടും. അപ്പോൾ അതിനുള്ള ദൃഢമായ ഉപാസന ചെയ്തവൻ ആ ഫലം കിട്ടും. കൃത്വനുരൂപഫലാത്മകോ ഭവതി ഏമഹി ഏത ശാസ്ത്രതോ ദുഷ്ടം ഭഗവത്ഗീതാ ശാസ്ത്രത്തിനും ഇക്കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താണ് എം എം വാവിസ്മരൻ ഭാവം തെജത്യന്തേ കളേവരം. അവിടെ പറഞ്ഞു ഏത് ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നമ്മളവിടെ വിശദീകരിച്ചാണ്. സ്മരിച്ചുകൊണ്ട് ശരീരത്തെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവസാന സമയത്ത് ആ ജീവന്റെ ഗതിയെ നിയന്ത്രിക്കത്തക്ക രീതിയിൽ ഏത് സങ്കല്പമാണോ ദൃഢമായത് അത് അത് ദൃഢമായത് അതനുസരിച്ച് വരും. ആ ദൃഢതയ്ക്ക് അനുസരിച്ച് വരും. അല്ലാതെ സംഭവിക്കത്തില്ല. അല്ലാതെ സംഭവിക്കുന്നത് പറയുന്നത് വെറും അർത്ഥവാദങ്ങളാണ്. അവസാനം രാമകൃഷ്ണ ഗോപാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം വൈകുണ്ഠത്തിൽ എത്തത്തില്ല. എന്തുകൊണ്ട്? അത് പറഞ്ഞിട്ട് ഉടൻ തന്നെ അവന്റെ സംസ്കാരം അനുസരിച്ചുള്ള എന്താണുള്ള അതായിരിക്കും അവസാനം വരുന്നത്. ശബ്ദത്തിൽ ഇത് വന്നാലും മനസ്സിൽ അവസാനം നിൽക്കുന്നത് എന്തായിരിക്കും? ഒരുപക്ഷെ പുറമേ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉച്ചരിച്ചാലും ശരി, അവസാനം വരുന്നത് ശബ്ദത്തിനനുസരിച്ചല്ല പറയുന്നത്, അല്ല നിശ്ചയം മനസ്സിന് സങ്കല്പത്തിനനുസരിച്ചാണ്. അവസാനം ജീവന്റെ ആ സങ്കല്പം എന്ന് പറഞ്ഞാൽ സ്മരണവേളയിൽ ശബ്ദമോ അല്ലെങ്കിൽ സങ്കല്പങ്ങളോ ഒന്നും നിലനിൽക്കത്തില്ല. എല്ലാം ദുർബലമാകും. ശേഷിക്കുന്ന എന്താണ്? കേവലം സംസ്കാരം മാത്രം. അതേ ഉള്ളൂ. എന്തുകൊണ്ട്? കർണങ്ങളെല്ലാം അതിനു മുമ്പ് തന്നെ ദുർബലമാകുന്നു. പ്രാണൻ അതിനു മുമ്പ് തന്നെ ശരീരമായിട്ടുള്ള ബന്ധത്തെ വിടുന്നു. അതെല്ലാം സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? ജീവന് സ്വേച്ഛയ സ്വാതന്ത്ര്യമില്ലാത്ത തലത്താണ് ജീവൻ നിൽക്കുന്നത്. ഇവന് സ്വേച്ഛയാ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ചിന്തയുടെയും സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ നോക്ക്, സ്വേച്ഛ ആഗ്രഹിക്കുന്നത് പറയാം, ആഗ്രഹിക്കുന്നത് ചിന്തിക്കാം. അതിനൊന്നും ശേഷിയില്ലാത്ത സ്ഥലമാണ് സംസ്കാരത്തിന് തന്നെ, അന്ധകരണത്തിന്. ആ സംസ്കാരം അതാണ് ഈ ശരീരവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ആ സംസ്കാരം, അതാണ് മുഖ്യമായി വരുന്ന അവസാനം. ആ സംസ്കാരം ഇവിടെ പറഞ്ഞു എന്താണ്? കർത്തുവനുരൂപം. മുമ്പ് ഏത് തരത്തിലാണോ അവൻ ശീലിച്ചത്, അവന്റെ സങ്കല്പങ്ങൾ, അതനുസരിച്ച് സംസ്കാരം ദൃഢമായി, അതനുസരിച്ച് അടുത്ത ജന്മം. അല്ലാതെ അപ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾക്കോ എന്തെങ്കിലും ചിന്തകൾക്കോ ഒന്നും അവിടെ പ്രസക്തിയൊന്നുമില്ല. അത് എന്താണോ വിഭ്രാന്തി ഉണ്ടോ, എന്തെങ്കിലും ശബ്ദങ്ങളോ ഇതൊക്കെ പുറപ്പെടുവിക്കും, അതൊന്നും അർത്ഥം. അതാണ് സ്മരൻ ഭാവം. ഏതൊരു ഭാവത്തെയാണ് സ്മരിക്കുന്നത്? സ്മരിക്കുന്നതിനെന്താ സഹായിക്കുന്നത്? സ്മൃതിക്ക് സഹായിക്കുന്നതിന് സംസ്കാരം, സ്മരൻ ഭാവം എന്ന് പറയുന്നത്. ഇനി സംസ്കാരം ദൃഢമായാൽ പക്ഷെ ആ സംസ്കാരത്തിനനുസരിച്ചുള്ള ശബ്ദങ്ങളും വരാം, അത് വന്നുവിടുകയില്ല. പക്ഷെ ശബ്ദത്തിനങ്ങനെ ഇതില്ല. ശബ്ദങ്ങൾ പുറത്തു വരുന്നത് അതിന് പ്രത്യേകിച്ച് സംസ്കാരത്തെ ആശ്രയിച്ചിട്ടുണ്ട്. തീ തൊട്ട് കഴിഞ്ഞാൽ ഉടൻ അയ്യോ എന്ന് നിലവിളി. ശബ്ദം വരുന്നത് അത് ഏത് തരത്തിൽ സംഭവിക്കാം, അതെല്ലാം മുഖ്യം. അവിടെ സംസ്കാരമാണ് മുഖ്യം. സംസ്കാരം ദൃഢമായാലും ശരീരേന്ദ്രിയ മനസ്സുകൾ ദുരോധനമായി കഴിഞ്ഞാൽ ആ സംസ്കാരത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നില്ല, അങ്ങനെ സംഭവിച്ചു. പക്ഷെ ജീവന്റെ ഗതി നിശ്ചയിക്കുന്ന ആ സംസ്കാരമായിരിക്കും സ്മരം ഭാവം ഇത്യാദി അവിടെയും പറയുന്നുണ്ട്. അതുകൊണ്ട് ആ സംസ്കാരത്തെ സഞ്ചയിക്കുന്നു ദൃഢമായ ബോധം, അതനുസരിച്ച് ഫലമുണ്ടാകുന്നു. യഥേവം വ്യവസ്ഥ ശാസ്ത്രദിഷ്ഠ, ശാസ്ത്രം ഇങ്ങനെ ഒരു വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. നിശ്ചയമാണ് മുഖ്യം, അതനുസരിച്ചാണ് വരും ജന്മങ്ങൾ. സ ഏവം ജ്ഞാനൻ കൃതും കർവീത യാദൃശ്യം കൃതും വക്ഷ്യാമ. അതുകൊണ്ട് ഉപാസകൻ അങ്ങനത്തെ ഒരു നിശ്ചയത്തെ ഉണ്ടാക്കണം, ദൃഢമായ സങ്കല്പങ്ങളെ ഉണ്ടാക്കണം. തത്വത്തെ സംബന്ധിച്ച് തന്റെ ഉപാസനയ്ക്ക് സഹായിക്കുന്ന തരത്തിലുള്ള ഇതേവം ശാസ്ത്രപ്രമാണ്യാപദ്ധ്യതയെ കൃത്വനുരൂപം ഫലം അതസകർത്തവ്യ കൃത്വ. ഈ ശാസ്ത്രപ്രാമാണ്യത്തിനും ഗീതാശാസ്ത്രം, ഗീതാശാസ്ത്രത്തെ ഭാഷകാരൻ പറഞ്ഞു വളരെ പ്രാമാണികമായി ഉദ്ധരിക്കുന്നു. ഉപനിഷത്ത് മുഖ്യപ്രമാണം. പക്ഷെ ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് പ്രമാണമായിട്ട്, ഉപനിഷത്ത് പോലെ പ്രമാണമായിട്ട് ഗീതയും ഭാഷകാരൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ശാസ്ത്രപ്രാമാണ്യ കർത്തനുരൂപം ഫലം, നിശ്ചയത്തിനനുസരിച്ച് ഫലം വരും, സങ്കല്പത്തിനനുസരിച്ച് ഫലം, ദൃഢമായ സങ്കല്പത്തിനനുസരിച്ച് ഫലം വരും. സകർത്തവ്യ കൃതു, അതുകൊണ്ട് ശരിയായ സങ്കല്പങ്ങൾ ആദ്യം ഉണ്ടാകണം, ശരിയായ നിശ്ചയത്തെ ഉണ്ടാകണം. ഇതാണ് കൃതുമയ പുരുഷ. യഥാകൃതിൽ അസന്തോകിയ പുരുഷോ ഭവതി തഥോയിത പ്രേത്യ ഭവതി സകൃതും പ്രവീത. അതാണ് ഇവിടുത്തെ ഉപദേശം. സർവം ഖണ്ഡിതം ബ്രഹ്മാ തജ്ജലാനിതി ശാന്തോപാസീത അഥ ഖലു ക്രതുമയ പുരുഷോ യഥാ ക്രതുരസ്മിൻ ലോകേ പുരുഷോ ഭവതി തഥാ ഇത പ്രത്യഭവതി സക്രതും കുർവീത മനോമയഃ പ്രാണശരീരോ ഭാരൂപഃ സത്യസങ്കല്പഃ ആകാശാത്മാ സർവകർമ്മാ സർവകാമഃ സർവഗന്ധഃ സർവരസഃ സർ സർവമിതം അഭ്യാത്തോ അവാക്യനാദര കഥം മനോമയ. എങ്ങനെയുള്ള സങ്കല്പങ്ങൾ അത് പറയുന്നു. മനോമയ, അവൻ മനോമയനാണ്. ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള സർവം ഖണ്ഡിതം ബ്രഹ്മ എന്ന് പറഞ്ഞ ബ്രഹ്മത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ്. മനഃപ്രായ മനസ് അനേനീതി മന തത് സ്വവൃത്തിയാ വിശേഷു പ്രവൃത്തം ഭവതി തേന മനസ തന്മയ. മനനം ചെയ്യാൻ ചിന്തിക്കുന്നതിന് എന്താണ് സഹായിക്കുന്നത്? അതാണ് മനസ്സ്. ആ മനസ്സ് സ്വവൃത്തിയ അതിൻ്റെ പ്രവർത്തനത്തിലൂടെ, മനസ്സിൻ്റെ വ്യാപാരങ്ങളിലൂടെ, അതിൻ്റെ ചലനത്തിലൂടെ, അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വിശേഷ പ്രവൃത്തം ഭവതി വിഷയത്തെ ഗ്രഹിക്കുന്നു. മനസ്സതിൻ്റെ ചലനങ്ങളിലൂടെ വിഷയത്തെ ഗ്രഹിക്കുന്നു. അതിന് മനസ്സിൻ്റെ വൃത്തി എന്ന് പറയും, മനസ്സിൻ്റെ പ്രവൃത്തി. തേന മനസ്സ തന്മയ, അതുകൊണ്ട് ആ ബ്രഹ്മം മനോമയനായിരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ ബ്രഹ്മ ഇപ്പൊ ശരീരമയനായിരിക്കുകയാണ്. ഈ ശരീരത്തിനോട് അഭിമാനിച്ച് ഞാനിത് എന്നുള്ള ഭാവത്തിൽ ഇരിക്കുകയാണ്. അത് സ്ഥൂലമായ ഭാവം. അതിനെ വിട്ടിട്ട് അതിൻ്റെ സൂക്ഷ്മമായ ഭാവത്തെക്കുറിച്ച് എന്താണോ, വാസ്തവത്തിൽ അവൻ മനോമയനാണ്. മനസ്സിനോടാണ് അവൻ താതാത്മ്യപ്പെട്ടിരിക്കുന്നത്. മനസ്സിനോടുള്ള താതാത്മ്യം കൊണ്ടാണ് ഈ ശരീര താതാത്മ്യം ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഈ മനസ്സിനോട് താതാത്മ്യമായിരിക്കുന്ന ആ ജീവൻ, അത് തന്നെയാണ് ഈ സർവവുമായിരിക്കുന്നത്. സർവം ഖണ്ഡിതം ബ്രഹ്മ. സർവം ഖണ്ഡിതം ബ്രഹ്മ എന്ന് പറയുമ്പോൾ, സർവവും ബ്രഹ്മം തന്നെ എന്ന് പറയുമ്പോൾ ഒരു തന്നെ വിട്ടുകളയും ചില. കാരണം സർവം എന്ന് പറയുമ്പോൾ മനസ്സ് ബഹിർമുഖമാകുന്നു. ഇത് ഈ കാണുന്നത് സർവവും ബ്രഹ്മമാണ്. അപ്പോൾ താനോ ഇനി തന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പരമാവധി തനിക്ക് ചിന്തിക്കാൻ പറ്റിയത് ഈ ശരീരത്തെ കുറിച്ചാണ്. ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു നിത്യാഭിമാനം മാത്രമാണ്. എന്താ ഈ ശരീരം, ഈ ഞാൻ ബ്രഹ്മമല്ല. അതിനെ പറയുന്നു, അതിന് സൂക്ഷ്മമാണ്. എന്താണ് മനോമയനായിരിക്കുന്നവൻ സൂക്ഷ്മമായി, അതാണ് ഹൃദയശ് സർവഭൂതങ്ങളെയും ഹൃദയത്ത് സ്ഥിതി ചെയ്യുന്നവനായി, അതാണ് മനോമയനായിരിക്കുന്നത്. ബാഹ്യമായി സ്ഥൂലമായി സർവവും എന്നിങ്ങനെ ഗ്രഹിക്കാൻ പാടില്ല. യഥാ പ്രവൃത്ത ഇവ തത്പ്രായോ നിവൃത്ത ഇവച്ച. പ്രവർത്തനെപ്പോലെ നിവർത്തനെപ്പോലെ എന്നായിരിക്കുന്നവൻ. എങ്ങനെയാണ് പ്രവൃത്തി? ജാഗ്രത സ്വപ്നങ്ങളിൽ പ്രവൃത്തനായിരിക്കുന്നു. മനസ്സിനോട് താതാത്മ്യപ്പെട്ട് മനോമയനായിരിക്കുന്നു. സുഷുപ്തിയിൽ നിവൃത്തനായിരിക്കുന്നു. ഈ വ്യാപാരങ്ങളിൽ നിന്നല്ല. അവിടെ രണ്ടിടത്തും ചോദിച്ചു എന്താണ്? പ്രവൃത്ത ഇവ നിവൃത്ത ഇവ, പ്രവർത്തിക്കുന്നവനെപ്പോലെ നിവർത്തിക്കുന്നവനെപ്പോലെ. മനോമയനാകുമ്പോൾ ഈ ശരീരത്തോടെല്ലാം താതാത്മ്യപ്പെട്ട് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. നിവൃത്തനാകുമ്പോഴോ ഇതെല്ലാം വിട്ടതുപോലെ അങ്ങനെ ഇരിക്കുന്ന മനോമയനായ ആ മനോമയനെ വ്യാഖ്യാനിക്കണം. മനോമയമായ തരത്തിലാണ് പ്രവൃത്തി നിവൃത്തി രണ്ടും അവിടെയാണ്. അതേവ പ്രാണശരീര പ്രാണോ ലിംഗാത്മാ വിജ്ഞാന ക്രിയാശക്തി ദ്വയ സമൂർച്ഛിത. വിജ്ഞാനശക്തി ക്രിയാശക്തി രണ്ട് ശക്തിയോടും കൂടിയത്, അതാണ് പ്രാണശരീരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തോടുകൂടിയും അവിടെ രണ്ട് ശക്തികളാണ് മുഖ്യമായിട്ട്. ഒന്ന് വിജ്ഞാനശക്തി, അതുകൊണ്ട് ഇതെല്ലാം അറിയുന്നു, ചിന്തിക്കുന്നു, മനനം ചെയ്യുന്നു. പ്രാണശക്തി, ആ പ്രാണശക്തി ആശ്രയിച്ച് മനസ്സ് ചലിക്കുന്നു, പ്രാണൻ ചലിക്കുന്നു, സ്ഥൂല ശരീരം ചലിക്കുന്നു. ശക്തിദ്വയ സമ്മൂർച്ഛിത, ഈ രണ്ട് ശക്തികളും കൂടിച്ചേർന്നിരിക്കുന്നു. അത് തന്നെ ഈ ലിംഗശരീരം, സൂക്ഷ്മശരീരം എന്ന് പറയുന്നത് അത് തന്നെ. ഈ പ്രാണശക്തിയും അത് രണ്ട് ശക്തികളാണ്, ഈ പുരുഷന്റെ രണ്ട് ശക്തികൾ രണ്ടും കൂടി ഏകീഭവിച്ചിരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നതാണ് ഈ സൂക്ഷ്മശരീരം. എന്നുവെച്ചാൽ വേർതിരിക്കാൻ വയ്യ. നമ്മൾ പറയുന്നു പ്രാണൻ വേറെ, ബോധം വേറെ. പ്രാണൻ എന്ന് പറയുമ്പോൾ ചലനം, ബോധം എന്ന് പറയുമ്പോൾ അറിവ്, ഇത് രണ്ടും വേറെയാണെന്ന് കരുതി. ഇത് രണ്ടും വേറെയല്ല, ഇത് ഒന്ന് തന്നെ. രണ്ടിനെ നമുക്ക് രണ്ടാക്കാൻ പറ്റത്തില്ല. എന്താണോ പറയുന്നത് ഞാൻ അറിയുന്നു പറയുന്നു, ഇതിനാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു ഇതാ ഞാനിത് ചെയ്യുന്നു, ഇത് പ്രവൃത്തി എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇത് രണ്ടും ഒന്നാണ്, സൂക്ഷ്മതലത്തിൽ ഇതൊന്നാണ്. കാരണം ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് മനസ്സിന്റെ ഒരു ചലനമാണ്, അതിനാണ് പ്രാണനം എന്ന് പറയുന്നത്. ചലനം പ്രാണനം, മനസ്സിനൊരു ചലനം സംഭവിക്കുന്നതാണ് അറിവെന്ന് പറയുന്നത്. അവിടെ ആ ഇത് മനസ്സിന്റെ ചലനം, ഇത് മനസ്സിന്റെ അറിവെന്ന് വേർതിരിക്കാൻ പറ്റത്തില്ല. ചലനം തന്നെ അറിവ്, സൂക്ഷ്മമായി രണ്ടും ഒന്നാണ്. നമ്മൾ പറയുമല്ലോ മനസ്സ് ചലിക്കുന്നു, ഇളകുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കുന്നു എന്നർത്ഥം. അത് തന്നെ പറയുന്ന എന്താണ്? ഞാൻ മനസ്സുകൊണ്ട് അറിയുന്നു. രണ്ടും രണ്ട് ശബ്ദം ഉപയോഗിക്കുന്നു തന്നെ ഉള്ളൂ, ചലനവും ബോധനവും. ഒരേ ഒരു കാര്യമാണ് സംഭവിക്കുന്നു, അതിനെ വേർതിരിക്കാൻ പറ്റില്ല. സൂക്ഷ്മത്തിൽ അതൊന്നാണ്, സ്ഥൂലത്തിൽ നമുക്ക് തോന്നുന്നത് വേറെ വേറെയായിട്ട് തോന്നുന്നു. ഞാൻ അറിയുന്നു, പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നു. അറിവും പ്രവൃത്തിയും രണ്ടല്ല. അറിവിൽ നിന്ന് പ്രവൃത്തി വേർതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് അറിവിൽ നിന്ന് വേറിട്ടൊന്നുമില്ല എന്ന് പറയുന്നത്. അറിവിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചം പോലുമില്ല, പിന്നെ എങ്ങനെ പ്രവൃത്തി വരണം? പക്ഷെ സ്ഥൂലമായി നമ്മൾ പറയുന്നു ജാനാതി, ഇച്ഛതി, നിയതതി, അറിയുന്നു, ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഒന്നിനെ മൂന്നായി പറയും. അതുകൊണ്ട് പറയുന്നത് ശക്തിദ്വയ സമൂർച്ഛിതമായിരിക്കുന്നു. എന്നുവെച്ചാൽ സമൂർച്ഛിതമായിരിക്കുക എന്ന് വെച്ചാൽ കൂടിച്ചേർന്ന് വേർതിരിപ്പിരിക്കാൻ വയ്യാത്ത രീതി, രണ്ടാക്കാൻ കഴിയാത്ത രീതിയിരിക്കുന്നു. ശ്രുതി തന്നെ അത് പറയുന്ന യോഗി പ്രാണ സപ്രജ്ഞ യാവ പ്രജ്ഞ സപ്രാണ ഇതി ശ്രദ്ധേഹി. ഈ പ്രാണൻ എന്ന് പറയുന്നുണ്ടല്ലോ അത് തന്നെയാണ് പ്രജ്ഞ. ഈ പ്രജ്ഞ എന്ന് പറയുന്നുണ്ടല്ലോ അത് തന്നെയാണ് പ്രാണൻ. ബഹിർമുഖമായി സ്ഥൂലമായി ചിന്തിക്കുമ്പോഴാണ് പറയുന്നത് ഇത് പ്രാണൻ, ഇത് പ്രാണന്റെ അഭ്യാസമാണ്, ഇത് പ്രജ്ഞ, ഇത് പ്രജ്ഞയുടെ അഭ്യാസമാണ്. അത് സ്ഥൂലമായി നമുക്കിങ്ങനെ അനുഭവപ്പെടുന്ന ശരിയാണ്. പ്രവൃത്തിയും അറിവും രണ്ടായി അനുഭവപ്പെടുന്നു. നമ്മൾ പറയണ്ടോ അറിവിനനുസരിച്ചുള്ള പ്രവൃത്തി ഇങ്ങനെയൊക്കെ ലൗകിക വ്യവഹാരത്തിനും പറയാറുണ്ട്. ഇത് രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു യോഗി പ്രാണ സപ്രജ്ഞ. ആ പ്രാണൻ ചലനം പ്രവൃത്തി സ്പന്ദനം അത് തന്നെയാണ് പ്രജ്ഞ. പ്രജ്ഞ ഇവിടെയോ ഉള്ളിൽ ഒരു സ്പന്ദനം സംഭവിക്കും. ആ സ്പന്ദനത്തിന് നമ്മൾ പറയുന്ന എന്താണ്? ഒരറിവ്. പ്രാണന്റെ സ്പന്ദനമെന്നും അറിവിന്റെ സ്ഫുരണമെന്നും പറയും. ഇപ്പൊ ശബ്ദങ്ങളിലുള്ള വ്യത്യാസം, പ്രാണന്റെ സ്പന്ദനം തന്നെ അറിവിന്റെ സ്ഫുരണം, സൂക്ഷ്മമായി ഒന്ന് തന്നെ ആണ്. തിരിച്ചും പറയുന്നത് യാവ പ്രജ്ഞ സപ്രാണ. ഈ പ്രജ്ഞ എന്ന് പറയുന്നത് പ്രാണൻ തന്നെയാണ്, വേർതിരിക്കാൻ കഴിയില്ല. അപ്പൊ പ്രാണന്റെ അഭ്യാസം വേറെ, പ്രജ്ഞയുടെ ബോധത്തിന്റെ അഭ്യാസം വേറെ എന്നെല്ലാം പറയുന്ന ഈ തത്വബോധമില്ലാത്തതുകൊണ്ടാണ്. ഇത് ശ്രുതേഹേ, ഇത് ശ്രുതി തന്നെ സംബന്ധിച്ച കാര്യമാണ്. എന്നെ വേർതിരിക്കാൻ കഴിയില്ല, ഒന്നാണ്. സശരീരമേസി സപ്രാണശരീര. ആ സൂക്ഷ്മതലത്തിൽ പറയുക, പിന്നെ സർവം ഖലിതം ബ്രഹ്മ എന്ന് പറഞ്ഞത് സമർത്ഥിക്കില്ലേ? ഈ കാണുന്ന ഞാനും നീയും എല്ലാം എങ്ങനെ ബ്രഹ്മമാവും? ശരിയാണ്, സ്ഥൂലമായി ബാഹ്യമായി ഭേദങ്ങളുണ്ട്, പലതരത്തിലുള്ള ഭേദങ്ങളുണ്ട്. ജീവഭേദം ശരീരഭേദം പലതും കാണുന്നു. പക്ഷെ ആന്തരികമായി എന്താണ്? ഒന്നാണ്. അതിനെയാണ് സമർത്ഥിക്കുന്നത്. അവൻ തന്നെയാണ് പ്രാണശരീരനായി സർവത്ര ഇരിക്കുന്നത്. ഓരോ ശരീരങ്ങളിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും ശരിയാണ്, സർവത്ര ഇരിക്കുന്നത് ശരീരത്തിലും അല്ലാതെയും എല്ലാം പ്രാണശരീരനായിരിക്കുന്നവനാണ്. ഇത് സർവം ഖല്ലിതം ബ്രഹ്മ, ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ ഏതോ ഒരു ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, നമുക്ക് പരിചയമില്ലാത്ത ബ്രഹ്മത്തെ. പക്ഷേ പ്രാണൻ മനസ്സ് ഇതെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. ഏതാണോ ഉള്ളിൽ പ്രാണമയനായും മനോമയനായും ഇരിക്കുന്നത്, അതാണ് മനോമയ പ്രാണശരീരം, അത് തന്നെയാണ് നിർഭവ തന്നെ നിന്ന് വേറെയല്ല. ആരാണോ പ്രാണമയനായും മനോമയനായും ഇരിക്കുന്നവനെ തനിക്കറിയാം, അവനെയാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. മനോമയ പ്രാണശരീര നേത യജ്ഞശ്രുത്യന്തര വേറെ ശ്രുതി പറയുന്നുണ്ട്. അവൻ തന്നെ മനോമയനായിരിക്കുന്നു, അവൻ തന്നെ പ്രാണശരീര നേതാവായിരിക്കുന്നു, നയിക്കുന്നവനായിരിക്കുന്നു. ജീവനായി എങ്ങനെ ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് സഞ്ചരിക്കുന്നവനായിരിക്കുന്നു. ഭാരൂപഹ പറയുന്നു ദീപ്തി ചൈതന്യ ലക്ഷണ രൂപമേസ്യ, ചൈതന്യ രൂപത്തിലിരിക്കുന്നവൻ. ചൈതന്യം എന്ന് പറഞ്ഞാൽ പ്രാണനല്ല അറിവ്, ഈ ശരീരത്തിൽ അറിവ് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഈ ശരീരത്തിൽ സുഖം ദുഃഖം തുടങ്ങിയ കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ആ ചൈതന്യ സ്വരൂപത്തോട് എവിടെ നിന്ന്, ശരീരത്തിൽ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൽ നിന്നും ഈ ശരീരത്തിൽ വന്നു, ആ ചൈതന്യം ഇങ്ങോട്ട് പ്രസരിച്ചു. ആ ചൈതന്യത്തിന്റെ പ്രസാരണം ഈ ശരീരത്തിൽ നഷ്ടപ്പെട്ടാൽ മരിച്ചു. അതാണ് ചൈതന്യ ലക്ഷണ രൂപയസ്യ സഭാരൂപ, ചൈതന്യ രൂപത്തിൽ ഇതിലിരിക്കുന്നവൻ, സർവത്തിലിരിക്കുന്നവൻ, അവനാണ് ആ ബ്രഹ്മം. സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയാൻ കാരണം അതാണ്. സർവത്ര ഇത് സമമായിരിക്കുന്നു, സർവത്ര എന്താണ് മനോമയനായി പ്രാണമയനായി വിജ്ഞാനമയനായി. ചോദിക്കും വിജ്ഞാനമയനായി ജഡത്തിലുണ്ടോ എന്ന് ചോദിക്കും. സർവത്ര ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിജ്ഞാനമയനുണ്ടോ? ഉണ്ട്, മരിച്ചാലും ഉണ്ടോ അവിടെ വിജ്ഞാനം? മൃതശരീരത്തിലുമുണ്ട്, അതെങ്ങനെ പ്രാണമയനായി? ചലനമില്ലേ, ചലനമുണ്ടെങ്കിൽ അവിടെ ഉണ്ട്. നമ്മൾ ജഡം ചിത്ത് ഇങ്ങനെ വേർതിരിക്കുന്നത് കേവലം പ്രജ്ഞയെ മാത്രം എടുത്തുകൊണ്ടാണ്. പ്രാണനെ കൂടെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വേർതിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? പ്രാണസ്പന്ദനം ചലനം സർവത്രയുണ്ട്. ജീവരൂപത്തിൽ സ്പന്ദിക്കുന്നില്ല, പക്ഷെ ജഡരൂപത്തിൽ സ്പന്ദനമുണ്ട്, ജഡവും ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതെന്താണ്? വിജ്ഞാനം തന്നെ. അപ്പൊ സർവത്ര ഇത് പ്രാണരൂപത്തിൽ അല്ലെങ്കിൽ വിജ്ഞാന രൂപത്തിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരൂപഹ